നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓണാഘോഷങ്ങൾ കഴിഞ്ഞ് ചൂടാറിയില്ലെങ്കിലും ഓസ്ട്രേലിയൻ മലയാളികളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇക്കുറി വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷമാണ് അഡലൈഡ് മലയാളികൾ നടത്തിയത്. അഡലൈഡിലുള്ള മലയാളി കൂട്ടായ്മയായ അമ്മയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച് കേൾക്കാം. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്ഷണ വിഭവങ്ങളുടെ വ്യത്യസ്തമായ സ്റ്റോളുകൾക്കൊപ്പം കേരള തനിമ ഉറപ്പിക്കുന്നതിന് ഒരു ചായക്കടയും പരിപാടിയിലുണ്ടായിരുന്നു. എല്ലാ സ്റ്റോളുകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നെങ്കിലും രാജപ്പൻ്റെ ചായക്കട പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി. കേരളത്തനിമയുള്ള ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കുന്നതിന് അഡലൈഡിൽ മക്കളെ സന്ദർശിക്കാനെത്തിയ അമ്മമാർ തന്നെ കൂടുകയായിരുന്നു. ചിന്നമ്മ ബേബിയും ലീലാമ്മ മാത്യുവും കേരളത്തനിമയാർന്ന ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കാൻ സഹായിച്ചു.
ആയകളെ പുട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ ക്ഷണിച്ചു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വന്നു, പുട്ടുണ്ടാക്കി കൊടുത്തു. മറ്റുള്ള കടകളിലൊക്കെ സന്ദർശിച്ചു. ഞങ്ങളോട് പുട്ടുണ്ടാക്കി, പുട്ടും പയറുകറി പപ്പടവുമായിരുന്നു ഞങ്ങളുടെ ഐറ്റം വെച്ചിരുന്നത്. പിന്നെ പിന്നെ ചട്ടി ഒക്കെ അത് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് കൂടി അതെല്ലാം സഹായിക്കാനായിട്ട് ഞങ്ങൾ കൂടി. ചേമ്പ് പുഴുങ്ങിയത് ചമ്മന്തി അതൊക്കെ സപ്ലൈ ചെയ്തു. അങ്ങനെയൊക്കെ ഞാനും ഉണ്ടായിരുന്നു, ലീൻസിൻ്റെ മമ്മിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അത് കയറിയത്. ചായക്കട എന്ന് വെച്ചാൽ നമ്മുടെ നാട് നമ്മുടെ കേരളത്തിലുള്ള രീതി, നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന പോലുള്ള ഒരു സംഗതിയായിരുന്നു അവിടെ നടന്നത്. എല്ലാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള സാധാരണ ഒരു ചായക്കടയുടെ ലുക്ക്, പരിപ്പ് വട, ബോണ്ട അങ്ങനെയുള്ളതൊക്കെ വെട്ട് അതിനെ വെട്ടുകയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കി കൊടുത്തു. നാരങ്ങ തോട നാരങ്ങ വെള്ളം, പിന്നെ മുട്ട ഓംലേറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൊടുത്തു. കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു.
രാജപ്പൻ്റെ ചായക്കടയ്ക്ക് നേതൃത്വം നൽകിയത് രാജേഷ് ജോർജാണ്. കേരളത്തനിമ ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യം.
നമ്മുടെ കയ്യിൽ സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്ന ചട്ടിച്ചോറായിരുന്നു. അത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് എല്ലാവരും പറയുന്നു. അതുപോലെ ഏഷ്യാട് അല്ലെ കപ്പ ബിരിയാണി, പിന്നെ ലൈവായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ചായ, ഇങ്ങനെയുള്ള ഐറ്റം. പിന്നെ ചേമ്പ്, മുളക് പൊട്ടിച്ചത്, പിന്നെ വെട്ട് കേക്ക്, ബോണ്ട, പരിപ്പുവട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു. അതുപോലെ കുലുക്കി സർബത്ത്. എനിക്ക് തോന്നുന്ന ബോണ്ട പരിപ്പുവട എല്ലാം നിമിഷ നേരങ്ങളുണ്ട്, വിത്തിൻ 15 മിനിറ്റ്സ് തീർന്നു പോയി. അതുപോലെ എല്ലാവരും തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ആംബിയൻസും അത് ക്രിയേറ്റ് ചെയ്ത രീതിയും എല്ലാം തന്നെ. മൊത്തത്തിൽ എല്ലാ ഫുഡ് സ്റ്റാളുകളും ഫുഡും എല്ലാം പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്തു. മലയാളി അല്ലാത്തവരുണ്ടായിരുന്നു, രണ്ട് മൂന്ന് തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ശരിക്കും അവർ എനിക്ക് തന്നെ കഴിച്ചത് പുട്ട് പയർ പപ്പടം നമ്മൾ ലൈവായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, അത് കഴിച്ചു. മൊത്തത്തിൽ എല്ലാ ഫുഡ് സ്റ്റാളുകളും ഫുഡും എല്ലാം പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്തു. ഭയങ്കര മൈന്യൂട്ടായ കാര്യം, കാരണം നാരങ്ങ മിഠായി അല്ലെങ്കിൽ എള്ളുണ്ട, അതുപോലെ ഉപ്പിലിട്ട ഇത് നമ്മുടെ പൈനാപ്പിള്, ക്യാരറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മാങ്ങ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണം, ഇതെല്ലാം അവരെ നോട്ട് ചെയ്തിട്ട് കുറെ പേര് എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് വെച്ചായിരുന്നു. ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു.
കേരളത്തിന്റെ തനതായ ഭക്ഷണ സ്റ്റോളുകൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പുതുമ നൽകിയെന്ന് സന്ദർശകരിൽ ഒരാളായ സജിമോൻ വരകുകാലായിൽ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ആ ചായക്കടയുടെ രീതിയിൽ പറയുകയാണെങ്കിൽ നാട്ടിലെ പഴയകാല സിനിമകളുടെ പോസ്റ്ററുകളും റാന്തൽ വിളക്കുകളും അതുപോലെയുള്ള രീതിയിൽ അത് സജ്ജീകരിച്ചു. അത് ഇവിടെ അങ്ങനെയൊക്കെ ഒന്ന് സജ്ജീകരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിജയമല്ലേ? അപ്പോൾ അതിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്ക് ഒരു നൊസ്റ്റാൾജി ഉണർത്താനായിട്ട്. ആൾക്കാർ അവിടെ വരുമ്പോഴത്തേന് അവർക്ക് കേരളത്തിൽ പോയ അവിടുത്തെ ഒരു കടയിൽ പോയ, ചായക്കടയിൽ പോയ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയ, ഒരു ഒരു ഹോട്ടലിൽ പോയ ഒരു ഒരു സുഖം കിട്ടി. പിന്നെ ഭക്ഷണത്തിൻ്റെ രുചി തന്നെയാണേലും വളരെ നല്ല തലശ്ശേരി ബിരിയാണി, അത് നമ്മുടെ തലശ്ശേരിയിൽ പോയി കഴിക്കുന്ന ബിരിയാണിയേക്കാളും ഉഗ്രനായിരുന്നു. ആഹാരത്തിൻ്റെ രുചിയിലും നമ്മൾ ആരുടെ കൂടെ അത് ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ എവിടെ ഇരുന്ന് ഭക്ഷിക്കുന്നു, ഇതൊക്കെയാണല്ലോ ആ അതിൻ്റെ ആ ഒരു അനുഭവം നമുക്ക് ചെയ്തു പറഞ്ഞത്.
പരിപാടിയിലെ മറ്റൊരു സ്റ്റോൾ മലബാറിന്റെ രുചിക്കൂട്ടുകൾ നിറഞ്ഞതായിരുന്നു. ഉസ്താദ് ഹോട്ടൽ എന്നായിരുന്നു സ്റ്റോളിന്റെ പേര്. ഇവിടെ വോളണ്ടിയറായിരുന്ന ഹിജാസ് പുന്നത്തിൽ.
അതെ, ഞാൻ ഉസ്താദ് ഹോട്ടൽ എന്നുള്ള ഒരു സ്റ്റാളിലായിരുന്നു വോളണ്ടിയറായിട്ട് അമ്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തത്. ഇതിൽ ഏകദേശം ഒരു 18-20 അമ്മയുടെ തന്നെ വോളണ്ടിയേഴ്സ് വേണുവിന്റെയും പർവി എന്നീ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ ഞങ്ങള് എന്താ പറയുക, മലബാറിന്റെ സ്പെഷ്യൽ ഐറ്റമായ തലശ്ശേരി ബിരിയാണിയും കക്കറൊട്ടിയും പിന്നെ പെട്ടിപ്പത്തിരിയും തരികാച്ചത് എന്നൊക്കെ പറയുന്ന തനി നാടൻ മലബാർ വിഭവങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്തു. ഒരു സ്റ്റാളിൽ, ഉസ്താദ് ഹോട്ടൽ എന്ന് പേരിട്ട ഒരു സ്റ്റാളിൽ ഞങ്ങൾ ഈ വിഭവങ്ങൾ അമ്മയുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, ക്രിസ്മസിന് വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കിയത്. ശരിക്കും അതെ, വളരെ നല്ല പ്രതികരണമായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ അടുത്തുള്ള പല ഭാഗത്തുനിന്ന്, കേരളത്തിൽ പല ഭാഗത്തുനിന്നുള്ള മലയാളികൾക്ക് സത്യത്തിൽ പലർക്കും മലബാർ തലശ്ശേരി ദം ബിരിയാണി ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് തന്നെ അത് ഒരു പുതിയൊരു അനുഭവമായിരുന്നു പലർക്കും. ഇവിടെയുള്ള, ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളുണ്ട്, നാട്ടിൽ നിന്ന് വന്നുള്ള ആൾക്കാരുണ്ട്, തിരുവനന്തപുരത്തു നിന്നും കൊച്ചി നിന്നൊക്കെയുള്ള. അപ്പൊ അവർക്കൊക്കെ ഇത് നല്ലൊരു പുതു അനുഭവമായിരുന്നു.
ഇതിനു പുറമെ മറ്റ് 3 സ്റ്റാളുകൾ കൂടി കേരളത്തിന്റെ തനിമ അഡലേഡ് മലയാളികൾക്കായി ഒരുക്കുകയായിരുന്നു മലയാളി കൂട്ടായ്മയായ അമ്മയുടെ പ്രസിഡന്റ് ബോബി അലക്സ് ഘോഷി.
നമ്മൾ പ്രധാനമായും ഇത്രയും നേരത്തെ വെച്ചതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ ഇപ്പോഴൊക്കെ സ്കൂൾ അവധിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകുന്ന ഒരു സമയമാണ്. അപ്പം അതിന് മുന്നേ തന്നെ എല്ലാവരും ഉള്ളപ്പോൾ ചെയ്യാമെന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ നേരത്തെ 23-ാം തീയതി തന്നെ വെച്ചത്. പ്രധാനമായും എന്തെങ്കിലും ഒരു സ്ഥിരം ഫോർമാറ്റിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. അപ്പൊ അങ്ങനെ കമ്മിറ്റി അതിനെപ്പറ്റി ഇങ്ങനെ പല ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ടായി. അപ്പോഴാണ് എന്നാ പിന്നെ ഒരു, കാരണം നമുക്ക് എന്നാ ഓണം നടത്തുമ്പോഴത്തേക്ക് എപ്പോഴും അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സദ്യയാണ്. ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വിവിധ ഫുഡുകൾ കഴിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ നമ്മൾ പ്രവാസികളായിട്ട് ഇവിടെ ആയിരിക്കുമ്പോഴത്തേക്ക് കേരളത്തിന്റെ പല ഏരിയയിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ട് ഇവിടെ. അപ്പം അത് നമ്മൾ കണക്കിലെടുത്ത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഫുഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളൊരു ഒരു ചിന്ത വന്നു. അങ്ങനെയാണ് ഞങ്ങൾ അത് വർക്കൗട്ട് ചെയ്തത്. പ്രധാനമായും 5 സ്റ്റോളുകളായിരുന്നു ഉണ്ടായിരുന്നത്. 3 നമ്മുടെ കേരളത്തിലെ ഡിഫറെന്റ് ഏരിയാസിനെ, ആ ഏരിയാസ് കവർ ചെയ്തക്ക രീതിയിലായിരുന്നു. ഫോർ എക്സാമ്പിൾ, 1 മലബാർ ഏരിയയുടെ ഫുഡുകളായിരുന്നു. 2 മധ്യ തിരുവിതാംകൂറിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ട്രാവൻകൂറിന്റെ ഫുഡുകൾ, 3 തിരുവനന്തപുരം ഏരിയയിലെ ഫുഡുകൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അമ്മയുടെ തന്നെ വനിതാ വിങ് ഉണ്ട്. വനിതാ വിങ്ങിൻ്റെതായിട്ടൊരു സ്വീറ്റ്സ് കോണർ. അപ്പം അവർ അവിടെ വനിതാ വിങ്ങിന്റെ മെമ്പേഴ്സ് തന്നെ ബേക്ക് ചെയ്ത കേക്കുകൾ, അവർ തന്നെ ഉണ്ടാക്കിയ പലതരം സ്വീറ്റ്സ്, അതെല്ലാം സെയിൽ ഉണ്ടായിരുന്നു. 700-800 ഇടയ്ക്ക് ക്രൗഡ് അവിടെ വന്നു പോയതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. നമ്മൾ സ്ഥിരം സാധാരണഗതിയിൽ ഫുഡ് ഫെസ്റ്റിവലുകൾ വെക്കുമ്പോഴത്തേക്കുള്ള ഫുഡുകൾ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്തു. കാരണം നമ്മുടെ, നമ്മൾ സാധാരണ പറയുന്ന പോലെ മലയാളികളുടെ ദേശീയ ഭക്ഷണമാണ് പൊറോട്ട. പക്ഷേ ഞങ്ങൾ പൊറോട്ട ഇപ്രാവശ്യം വേണ്ടെന്ന് വിചാരിച്ചു. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് ഫുഡുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പൊറോട്ട അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ കോൺസെൻട്രേഷൻ പൊറോട്ടയിലോട്ട് മാറും. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇപ്പം മലബാറിൻ്റെതായിട്ടുള്ള കക്കറൊട്ടി എന്ന് പറയുന്നൊരു ഒരു ഡെലിക്കസി ഉണ്ടായിരുന്നു. പെട്ടിപ്പത്തൽ എന്നും പറഞ്ഞൊരു ഡെലിക്കസി. അതുപോലെ എന്നാ സെൻട്രൽ ട്രാവൻകൂറിൻ്റെതായിട്ട് ചക്ക വേവിച്ചതും മീൻകറി, കള്ളപ്പവും താറാവ് കറി, തിരുവനന്തപുരം ഭാഗത്തു നിന്ന് നമ്മുടെ എന്നാ ചെമ്മീൻ വാഴയിൽ പൊള്ളിച്ചത്, എന്നാ പാലപ്പവും മപ്പാസ് കറിയും മീൻ മപ്പാസും, ചപ്പാത്തിയും ബീഫ് ഫ്രൈ ചപ്പാത്തി, പിന്നെ നമ്മുടെ നാട്ടിലെ കോഴി പൊരിച്ച സ്റ്റൈലില്. അപ്പം എല്ലാം വ്യത്യസ്തമായ ഫുഡുകളായിരുന്നു.
ഡിസംബർ മാസം തുടങ്ങുന്നതോടെ ഓസ്ട്രേലിയയുടെ മറ്റ് ഭാഗങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയൻ മലയാളികൾ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.